2019 ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ഒരിക്കൽ കൂടി ഒന്നിച്ചു നിൽക്കാം. ഒരു വർഷത്തിനിടെ രണ്ടാമതും കേരളത്തെ ദുരിതക്കഴുത്തിലാഴ്ത്തിയ പ്രളയത്തിന് ശമനമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനും വേദനയ്ക്കും ഒരു കുറവുമില്ല. വിവിധ ജില്ലകളിൽ തുറന്ന 1700-ൽ ക്യാമ്പുകളിലായി 2.5 ലക്ഷത്തിൽ പരം പേരാണ് കഴിയുന്നത്. 83 മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടത്. ഉരുൾപൊട്ടലുകളെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലുകളിൽ 50-ലേറെ പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായി ദുരന്ത നിവാരണ സേന, നാട്ടുകാരുടെയും പോലീസിന്റെയും സഹായത്തോടെ തിരച്ചിൽ തുടരുകയാണ്. മഴയ്ക്ക് കാര്യമായ ശമനമുണ്ടായതാണ് ഏക ആശ്വാസം. എങ്കിലും ഇന്നും നാളെയുമായി വീണ്ടും മഴ ശക്തി പ്രാപിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നു. 2018 പ്രളയ ദുരന്തത്തിൽ നിന്ന് പകുതി പോലും കരകയറാനാകാതെ നിൽക്കുമ്പോഴാണ് ഒരിക്കൽ കൂടി അതേ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. സമചിത്തതയോടും നിശ്ചയ ദാർഢ്യത്തോടും കൂടി ദുരന്തത്തെ നേരിടുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. അതിനായുള്ള കഠിന പ്രയത്നത്തിലാണ് നാടും നാട്ടുകാരും. മറ്റു പരിഗണനകളും വ്യക്തിഗത താൽപര്യങ്ങളുമൊക്കെ തൽക്കാലം മാറ്റിവെച്ച് ദുരന്തമനുഭവിക്കുന്നവരെ നാനാവഴിക്കും സഹായിക്കുക എന്നതാണ് ഈ അവസരത്തിൽ ആവശ്യം. ആരും ആവശ്യപ്പെടാതെ തന്നെ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിലും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സാധനങ്ങൾ വൻതോതിൽ സംഭരിക്കാൻ സാധിക്കുന്നത് ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കാരണമാണ്. ആപത്തിൽപ്പെട്ടവർക്ക് സഹായം എത്തിക്കാൻ മലയാളി സമൂഹം ഒരു കാലത്തും അറച്ചുനിന്നിട്ടില്ല. പേമാരിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ കഴിഞ്ഞ പ്രളയകാലത്തെ പോലെ വൻതോതിൽ ദുരിതാശ്വാസ സാമഗ്രികളുടെ സംഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഭിക്കുന്ന സാധന സാമഗ്രികൾ അപ്പപ്പോൾ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിലും സംഘാടകർ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. സംസ്ഥാനം വലിയൊരു ദുരന്തത്തിൽപ്പെട്ട് സ്തബ്ധമായി നിൽക്കുന്നതിനിടയിലും സങ്കുചിത തത്വങ്ങളിൽ നിന്ന് മോചിതരാകാതെ ജനങ്ങളിൽ ഒരു വിഭാഗം ഇവിടെയുണ്ടെന്നുള്ളത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്ന ദുഷ്പ്രചാരണങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. പ്രകൃതി ദുരന്തത്തിൽ ലക്ഷക്കണക്കിനു പേർ തീവ്ര ദുഃഖം അനുഭവിക്കുന്ന വേളയിൽ അവരെ തങ്ങളാൽ ആകും വിധം സഹായിക്കേണ്ടതിനു പകരം സർക്കാരിനെ വിമർശിക്കാനും പരിഹസിക്കാനും വിഷം വമിപ്പിക്കുന്ന പ്രചാരണത്തിലേർപ്പെടാനും ശ്രമിക്കുന്നത് വലിയ ക്രൂരത തന്നെയാണ്. സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ പ്രളയകാലത്ത് ചെയ്ത മഹത്തായ സേവനങ്ങൾ ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയതാണ്. ഒറ്റപ്പെട്ടു പോയവരെ കണ്ടെത്തി രക്ഷിക്കുന്നതിലും വൻതോതിൽ സംഭാവനകൾ എത്തിക്കുന്നതിലും സാധന സാമഗ്രികൾ സംഭരിക്കുന്നതിലും സന്നദ്ധ പ്രവർത്തകരുടെ ഏകോപിതമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിലുമൊക്കെ അനന്യസാധാരണമായ സേവനമാണ് സമൂഹമാധ്യമങ്ങൾ കാഴ്ചവെച്ചത്. ദുരിതത്തിൽപ്പെട്ട് കഴിയുന്നവരുടെ കണ്ണീർ തുടയ്ക്കേണ്ട ഈ സമയത്ത് സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ആവും വിധം സഹായിക്കുക എന്നതാണ് ഓരോ പൗരന്റെയും കടമ. വ്യക്തിപരമായ കാരണങ്ങളാൽ അതിന് കഴിയാത്തവർക്ക് മാറി നിൽക്കാനും അവകാശമുണ്ട്. എന്നാൽ ഈ സാമൂഹ്യ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് കുറ്റം പറയാൻ വേണ്ടി മാത്രം സമൂഹമാധ്യമത്തെ ഉപയോഗിക്കുന്നവർ സമൂഹത്തോട് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. സമൂഹമാധ്യമങ്ങൾ സാമൂഹ്യവിരുദ്ധ മാധ്യമങ്ങളായി മാറിയാലുണ്ടാകുന്ന അപകടം ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ്. സുരക്ഷിതമായ സ്ഥലങ്ങളിലിരുന്ന് ഓരോന്ന് കുറിച്ചുവിടുന്ന വികല മനസ്സുകൾ സമൂഹത്തിന് ശാപമാണ്. സർക്കാരിനെ ലക്ഷ്യമാക്കിയാണ് അവരുടെ വിമർശനങ്ങളെങ്കിലും അത് ചെന്നുകൊള്ളുന്നത് പ്രളയദുരിതമനുഭവിക്കുന്നവരെയാണെന്ന കാര്യം മറക്കരുത്. ദുരിതാശ്വാസ യജ്ഞങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒരുവിധ പ്രചാരണവും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിഞ്ഞു കിട്ടിയ തുകയുടെ വിനിയോഗത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം നടത്തുന്നതിനെതിരെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പരാതി ഉന്നയിച്ചിരുന്നു. സാമൂഹ്യവിരുദ്ധർക്ക് മാത്രമേ ഇത്തരത്തിൽ ഒരു അപവാദ പ്രചാരണം അഴിച്ചുവിടാൻ കഴിയൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വാസ്തവമാണത്. ഈ സമയത്ത് സമൂഹത്തിന്റെ കണ്ണീരൊപ്പാൻ നിൽക്കാതെ സർക്കാരിന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനുള്ള വ്യഗ്രത മനോവൈകല്യത്തിന്റെ ലക്ഷണം തന്നെയാണ്. രാഷ്ട്രീയ കുശുമ്പ് പുറത്തെടുക്കേണ്ട സന്ദർഭം ഇതല്ല. ഇപ്പോഴും മണ്ണിനടിയിൽ പുതിഞ്ഞുകിടക്കുന്നവർക്കു വേണ്ടി രക്ഷാപ്രവർത്തകർ അത്യധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ഷേപങ്ങൾ ഉണ്ടാകാതെ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടുപോകുന്നതിന്റെ പങ്കപ്പാട് എല്ലാവരും മനസ്സിലാക്കണം. പരിമിതികളും നോട്ടക്കുറവും സഹായം എത്തിക്കുന്നതിലെ കാലതാമസവുമൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ സംഭവിക്കാവുന്നതാണ്. സംസ്ഥാനത്തിന്റെ പകുതിയിലേറെ പ്രദേശങ്ങളെ ബാധിച്ച പ്രളയത്തെ നേരിടുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. 3 ജില്ലകളിലായി 3-4 ദിവസത്തിനിടെ ഉണ്ടായത് 80-ലധികം ഉരുൾപൊട്ടലുകളാണ്. വെള്ളപ്പൊക്കം നേരിടുന്നതിനേക്കാൾ എത്രയോ ശ്രമകരവും അത്യധ്വാനവും വേണ്ടിവരുന്നതുമാണ് ഉരുൾപൊട്ടൽ സൃഷ്ടിക്കുന്ന മഹാദുരന്തം നേരിടുക എന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ പണവും ആൾസഹായവുമൊക്കെ ആവശ്യമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് ആരും ആവശ്യപ്പെടാതെ തന്നെ ദുരിതാശ്വാസ നിധി ആവോളം നിറയ്ക്കാൻ മുന്നോട്ടു വന്ന ജനങ്ങളും സംഘടനകളും ഇത്തവണയും അവസരത്തിനൊത്ത് ഉയരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.